لدينا نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار سنهم الله سهودرنگله സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു സംസാരമാണ് മതം പഠിക്കണം, ദീൻ പഠിക്കണം, ദീൻ പഠിക്കേണ്ടതാണ്, ദീനീ പഠനം അത് മക്കളെ നിർബന്ധമായി പഠിപ്പിക്കേണ്ടതാണ്, ദീൻ പഠിക്കൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ള സംസാരം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേൾക്കാതിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ എന്തിനാണ് മതം പഠിക്കുന്നത്? ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ മതപഠനം എന്തിനു വേണ്ടി എന്നതിനുള്ള മറുപടി ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കണം. ഒരു ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന, ദുനിയവിയായിട്ടുള്ള വിദ്യാഭ്യാസം വളരെ ഗൗരവത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് എന്നുള്ള ഒരു ലക്ഷ്യബോധം അവർക്കുണ്ടാകും. ഗൗരവത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി അത് മനസ്സിലാക്കിയിരിക്കും, സംശയമല്ല. എന്നാൽ മതം പഠിക്കുന്ന അല്ലെങ്കിൽ മതം എന്തിനു വേണ്ടി പഠിക്കുന്നു, എന്തിനാണ് മതം പഠിക്കുന്നത് എന്നതിനുള്ള ഉത്തരം, ദീനുൽ ഇസ്ലാം അത് പഠിക്കുന്നത് എന്തിനാണ് എന്നതിനുള്ള ഉത്തരം സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മതം പഠിക്കുന്നത്? എന്തിനാണ് മതം പഠിക്കുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലോ അല്ല. വല്ലാഹി അങ്ങനെയല്ല. ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സംസാരമാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ, പരസ്പരം മുനാസഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപദേശം എന്ന് നിലക്ക് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മതം പഠിക്കുന്നത്? അതിനൊന്നാമത്തെ മറുപടി, ജഹലിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള, ആക്ഷേപിച്ചിട്ടുള്ള ഒന്നാണ് ജഹിൽ, അറിവില്ലായ്മ എന്നുള്ളത്. എത്രത്തോളം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞു, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശപ്പെട്ട ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ, അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത അന്ധ വധിരന്മാരും ചെവി കേൾക്കാത്തവരും അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുമാണ്. ഇവിടെ അസ്സും അൽ ബുഖും, സംസാരിക്കാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ജുഹാലുകളാണ്, ജാഹിലുകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, അഖ്ബറ അന്നൽ ജുഹാല ശർറു ദവാബി ഇൻദഹു, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ജാഹിലുകളാണ്, അറിവില്ലാത്തവരാണ്. അൽ ഇഖ്തിലാഫി അസ്നാഫിഹ മിനൽ ഹമീരി വസ്സിബാഇ വൽകിലാബി വൽഹശറാതി വസായിരി ദവാബ് ഫൽജുഹാലു ശർറു മിൻഹ, പട്ടിയേക്കാൾ, അതുപോലെ തന്നെ പ്രാണിയേക്കാൾ, കഴുതകളേക്കാൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെക്കാൾ ഒക്കെ
എല്ലാ ജന്തുക്കളെക്കാളും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളുകളാണ്, ജാഹിലുകളാണ് എന്ന് അല്ലാഹു തആല ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാ എന്ന ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അത് ജാഹിലുകളാണ്. ജഹലിന്റെ വ്യത്യസ്തമായ രൂപങ്ങളും അതിന്റെ വ്യത്യസ്തമായ അവസ്ഥകളും നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജഹിലിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്. ഇവിടെ ജഹിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിലുള്ള അറിവില്ലായ്മയല്ല, മറിച്ച് ദീനിനെ കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, സുന്നത്തിനെ കുറിച്ചുള്ള, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ നീ ആകാൻ പാടില്ല, താങ്കൾ ആകാൻ പാടില്ല. ജഹിൽ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒന്നാണ്, വളരെ മോശപ്പെട്ട ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാർ അതിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വചനം കാണാം, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ എന്നോട് രക്ഷ തേടുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വചനം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ ആകാൻ പാടില്ല എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് അല്ലാഹു തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോ ജഹിലിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, അഥവാ മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ മതം പഠിക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ നമ്മുടെ അവസ്ഥ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ആപേക്ഷികമായിരിക്കും നമ്മുടെ മത പഠനത്തിൽ, മതവിദ്യാഭ്യാസത്തിൽ, മതത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മളുടെ നിലവാരം എന്താണ്? അല്ലാഹു തആല വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത്. ഒന്നും അറിയാത്ത ആളുകളായിരുന്നു നമ്മൾ. പലതും പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമ്മൾക്കറിയാം. ദുനിയവിയായിട്ടുള്ള ഭൗതിക വിജ്ഞാനങ്ങൾ നമ്മൾ ഒരുപാട് കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ മതപഠനത്തിൽ മതം എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട്, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ അറിവ് എത്രമാത്രമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ഓരോരുത്തരും വ്യക്തിപരമായി പരിശോധിക്കേണ്ട വിഷയമാണ്. എന്താണ് നമ്മുടെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ 6000-ൽ കൂടുതൽ വചനങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതിന്റെ 10% 600 ആയത്ത് ഇപ്പോ എനിക്ക് ഹിഫ്ളുണ്ട് എന്ന് ഉറക്കെ പറയാൻ, എനിക്കിപ്പോ 600 ആയത്ത് ഇപ്പോ ഹിഫ്ളിൽ നിന്ന്, മനഃപ്പാടത്തിൽ നിന്ന് എനിക്ക് ചൊല്ലിത്തരാൻ പറ്റുമെന്ന് പറയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. 6000-ൽ 10-ൽ 1 600 എന്ന് പറയുന്നത്, അത് പഠിച്ച എത്ര ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ കോലം എന്താ? നമ്മൾ ചെയ്യുന്ന പാരായണം എന്ന് ഉറക്കെ പാരായണം ചെയ്യാൻ പല ആളുകൾക്കും മടിയാണ്, കാരണം അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും. തജ്വീദിന്റെ നിയമങ്ങൾ, അത് നമ്മൾ മാറ്റി നിർത്തിയാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്ഷര തെറ്റുകൾ, അർത്ഥം മാറുന്ന രൂപത്തിലുള്ള തെറ്റുകൾ, അതൊക്കെ കുറ്റം കിട്ടുന്ന കാര്യമാണ്. എത്ര ആളുകൾക്ക് എന്റെ ഖിറാഅത്ത് ഞാൻ ഓതുമ്പോൾ അത് പരസ്യമായി ഓതാൻ എനിക്ക് സാധിക്കും, അതിൽ തെറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? മടിയാണ്. മടി എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. എന്റെ ഓത്ത് മറ്റൊരാൾ കേട്ടാൽ വളരെ മോശമാണ്. കാരണം ഇത്ര കാലം ഞാൻ ദീനുൽ ഇസ്ലാമിന്റെ മുസ്ലിമായി ജീവിച്ചിട്ട് എനിക്ക് 40-ഉം 50-ഉം വയസ്സായിട്ട് എനിക്ക് മര്യാദക്ക് ഖുർആൻ കണ്ടുകൊണ്ട് ഓതാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വശമാണ്. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് പരസ്യമായി പല ആളുകൾക്കും ഓതാൻ മടി. സൂറത്തുൽ ഫാത്തിഹ നീ ഒന്ന് ഉറക്കെ ഓതു എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്കത് ധൈര്യത്തോടുകൂടി ചൊല്ലാൻ സാധിക്കും? വിശുദ്ധ ഖുർആനിൽ ഏത് പേജ് മറിച്ചു തന്നാലും വളരെ ഭംഗിയായി, അക്ഷര തെറ്റില്ലാതെ, തജ്വീദ് നിയമങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. അത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. എനിക്ക് ചൊല്ലാൻ സാധിക്കുമെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക് സാധിക്കും? നമ്മുടെ അവസ്ഥ എന്താണ്? ഹദീസുകളുടെ വിഷയത്തിൽ 10,000-ക്കണക്കിന് സഹീഹായ ഹദീസുകൾ, അതിന്റെ 1% 100 എന്നുള്ളത്. 10,000-ൽ 1% 100 ഹദീസ് മനഃപ്പാടമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? 1%. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട വചനങ്ങളിൽ നിന്നും 1% പോലും നമ്മൾക്ക് മനഃപ്പാടമില്ല എന്ന് പറഞ്ഞാൽ ഇനി വേണ്ട. ഈ ഒരു സമയത്ത് 10 ഹദീസ് ഇഫ്ളിൽ നിന്ന് പറയാൻ സാധിക്കുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? 10 എന്ന് പറഞ്ഞാൽ 10,000-ത്തിന്റെ എത്ര ശതമാനമാണ് സുഹൃത്തുക്കളെ? ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ഇബാദത്തുകളുടെ വിഷയം എന്താണ്? നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരത്തിലെ ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന മുതൽ സലാം കൂട്ടുന്നത് വരെയുള്ള പ്രാർത്ഥനകൾ കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലാനും അതിന്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലാൻ സാധിക്കുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എനിക്ക് നമസ്കാരത്തിലെ എല്ലാ പ്രാർത്ഥനയും മനഃപ്പാടമുണ്ട്, അതിന്റെ ഒക്കെ അർത്ഥം എനിക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും എന്ന് പറയുന്ന വളരെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അഞ്ചു വക്കത്ത് ചുരുങ്ങിയത് ഓരോ മുസ്ലിം നിർവഹിക്കേണ്ട അതിലൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ അവസ്ഥ നമ്മൾ ശരിക്കും പരിശോധിക്കണം. എന്താണ് നമ്മുടെ നിലവാരം? മതപഠനം എന്നുള്ളത് അതിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? പത്താം ക്ലാസ് വരെ പഠിച്ച ആളുകളായിരിക്കും ഇതിലെല്ലാവരും. നമുക്ക് പഠിക്കാൻ നോട്ടുണ്ടായിരിക്കും, അത് രേഖപ്പെടുത്താൻ നോട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. അതിനുവേണ്ടി ട്യൂഷനുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിനു വേണ്ടിയിട്ട് അതിന് സമ്പത്തും സമയവും ചെലവാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ മതം പഠിക്കാൻ ഒന്ന് സീരിയസ് ആയി ഗൗരവത്തിൽ മതം പഠിക്കാൻ നമ്മൾ എത്ര സമയം, നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ നമ്മൾക്ക് എത്ര സമയം നമ്മൾ അതിന് മാറ്റിവെച്ചിട്ടുണ്ട്? നമ്മൾ ചിലപ്പോൾ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടാകും, ചില ഖുതുബകൾ കേൾക്കാൻ പോകുന്നുണ്ടാകും, ചില പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ടാകും. പക്ഷേ ഗൗരവത്തിലുള്ള ഒരു പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. ഒരാക്ഷേപമല്ല, എല്ലാവരും പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ജഹലിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് നമ്മൾ മതം പഠിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വചനം, ഇന്ന മിൻ അശ്റാത്തി സഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ്, അൻ യുർഫഅൽ ഇൽമു, മതവിജ്ഞാനം ഉയർത്തപ്പെടും, വയക്തുറൽ ജഹിൽ, വയസ്ബുതൽ ജഹിൽ, വയൽഹറൽ ജഹിൽ. വ്യത്യസ്തമായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ജഹിൽ, അറിവില്ലായ്മ ഇവിടെ സ്ഥിരപ്പെടും, അറിവില്ലായ്മ പ്രകടമാകും, അറിവില്ലായ്മ വർദ്ധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ റിവായത്തുകളാണ്. അപ്പം അറിവില്ലായ്മ ഇവിടെ പ്രകടമാകും, അത് സ്ഥിരപ്പെടും, അത് വർദ്ധിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അറിവില്ലായ്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ആ അറിവില്ലായ്മ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കാരണം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ്. നമ്മളൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, അറിഞ്ഞവരാണ് എന്നുള്ള ധാരണ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നിഷ്പക്ഷമായി സത്യസന്ധമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ജാഹിലുകളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നാമത്തെ കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്ന്, ഞാൻ പഠിക്കുന്നത് എന്റെ അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, പഠനം എന്നുള്ളത് തലബുൽ ഇൽം, പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി, പഠിക്കുക എന്നുള്ളത്, ദീൻ പഠിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. മാ ഖലഖ്തുൽ ജിന്ന والانس الا ليعبدون الله تعالى ملك الله تعالى മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതിൽപ്പെട്ട ഒരു ഇബാദത്താണ് തലബുൽ ഇൽം, പഠനം എന്നുള്ളത്, ദീനി പഠനം എന്നുള്ളത്. ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. മതപഠനം അത് ഇബാദത്താണ് എന്നതിന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അത് പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പഠിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ അത് ഇബാദത്തായി. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യത്ലബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമ അന്വേഷിച്ചുകൊണ്ട്, മതം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ പുറപ്പെട്ടാൽ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള മാർഗം അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകാനുള്ള ഒരു വഴിയാണ് മതം പഠിക്കുക എന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ്, ഒരു സംശയവുമില്ല. എല്ലാ ഇബാദത്തിനും ഉണ്ടാകേണ്ട ഇഖ്ലാസ് അതിനുണ്ടാകണം. നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹുവിന്റെ വജ്ഹു ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്, സദഖ കൊടുക്കേണ്ടത്, മറ്റു ആരാധനകൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മതം പഠിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ വജ്ഹു ആയിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മതം പഠിക്കേണ്ടത്. അല്ല എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു. അല്ലാഹു തആല ഒരു അമലും സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച പ്രവർത്തനമല്ലാതെ, ഖാലിസായ പ്രവർത്തനമല്ലാതെ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ആര് അമല് ചെയ്തോ ആ അമല് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. വേറെ ലക്ഷ്യത്തിൽ പഠിച്ചാലോ മറ്റു ഇബാദത്തുകൾ ചെയ്താലോ അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ മതപഠനം എന്ന് പറയുന്നത് ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത്. ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മതം പഠിക്കാൻ പാടില്ല. ദുനിയാവിൽ വല്ലതും ലക്ഷ്യം വെച്ചുകൊണ്ട് മതം പഠിച്ചാൽ അത് മതം പഠിക്കാതിരിക്കുന്നതിനേക്കാൾ നഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കണം, പഠിക്കാതിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ നഷ്ടമാകും മതം ദുനിയാവിന് വേണ്ടി പഠിച്ചാൽ. ദുനിയാവിൽ വല്ലതും നേടണമെന്ന ആഗ്രഹത്തോടുകൂടി മതം പഠിച്ചു, ദീന് പഠിച്ച് ദീന് വിറ്റ് കാശാക്കുന്ന ആളുകൾ എത്ര എത്ര ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കേണ്ട ഒരു പഠനം, ഒരു ഇൽം ഒരുത്തൻ അന്വേഷിച്ചു, അത് പഠിച്ചു. ലയതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിന ദുനിയ, അവനത് പഠിക്കും, അവന്റെ ഉദ്ദേശം ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടണം, ദുനിയാവിലെ ചരക്ക് അത് ലഭിക്കണം, ദുനിയാവിൽ നിന്ന് നേട്ടം ഉണ്ടാകണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അവൻ പഠിക്കുന്നത് എങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ വാസന പോലും, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ വാസന പോലും അവൻ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മതം പഠിക്കുക എന്നുള്ളത് ഇബാദത്താണ്. ആ ഇബാദത്തിൽ മറ്റു ഇബാദത്തുകൾക്ക് ഉണ്ടാകേണ്ടതുപോലെയുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മതം പഠിക്കേണ്ടത്. അതാണ് മൂന്നാമത്തെ കാരണം. എന്തിനാണ് നമ്മൾ മതം പഠിക്കുന്നത്? മതം പഠിക്കൽ ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാലാമത്തെ കാരണം, മൂന്നാമത്തെ കാരണം, നമ്മൾ മതം പഠിക്കുന്നത് അള്ളാഹുവിനെ നേരാവണ്ണം പേടിക്കാനാണ്. നേരാവണ്ണം അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ നേരാവണ്ണം പേടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതം പഠിക്കുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കൃത്യമായ രൂപത്തിൽ പേടിക്കുക, അറിഞ്ഞവരാണ്, പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞു. ഉലമാക്കൾ മാത്രമാണ് അള്ളാഹുവിനെ കൃത്യമായ രൂപത്തിൽ പേടിക്കുന്നത് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ഇന്നമാ യഖ്ഷാഹു ഹഖ ഖശിയതിഹി അൽ ഉലമാഉൽ ആരിഫൂന ബിഹി, അള്ളാഹുവിനെ നേരാവണ്ണം കൃത്യമായ രൂപത്തിൽ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിച്ച ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മതം പഠിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്, അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടാൻ, കൃത്യമായ രൂപത്തിൽ ഖശിയത്ത് ഉണ്ടാകാൻ. ഖശിയത്തും ഖൗഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് നമ്മൾ പേടി, ഭയം എന്നാണ് പരിഭാഷപ്പെടുത്തുക. പക്ഷെ അള്ളാഹുവിനെ നമ്മൾ പേടിക്കണം എന്ന് പറയുമ്പോ ഖൗഫ് എന്ന് ഉപയോഗിക്കുമ്പോൾ, ഖശിയത്ത് എന്ന് ഉപയോഗിച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാലാണ് അത് ഖശിയത്തായി മാറുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ നമ്മൾ പഠിക്കണം. അതാണ് മൂന്നാമത്തെ കാരണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മതം പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മതം പഠിച്ചിട്ട് ഒരാൾക്ക് അള്ളാഹനെ പേടിയില്ല. അള്ളാഹുവിനെ പേടിക്കാതെ അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ പണ്ഡിതനല്ല, അവൻ പഠിച്ചവനല്ല. ഉലമാക്കൾ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. സലഫുകൾ പറഞ്ഞു, റബീഉ ഇബ്നു അനസ് റഹിമഹുള്ള പറഞ്ഞു, മല്ലം യഖ്ഷ അല്ലാഹ ഫലൈസ ബി ആലിമിൻ, അള്ളാഹുവിനെ പേടിക്കാത്തവൻ അവൻ ആലിമല്ല, അവൻ എത്ര ഇൽമുണ്ടായിട്ടും കാര്യമല്ല, അള്ളാഹുവിനെ പേടിക്കാത്തവൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞു. മുജാഹിദ് റഹിമഹുള്ള മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം, ഇന്നമൽ ആലിമു മൻ ഖശിയ അല്ലാഹ അസ്സ വജല്ല, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ മാത്രമേ പണ്ഡിതനുള്ളൂ. കുറെ പഠിച്ചു, അള്ളാഹുവിനെ ഒരു പേടിയില്ല, ഹറാമിലാണ് ജീവിക്കുന്നത്, അവനെ കുറിച്ച് പണ്ഡിതൻ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. നാലാമത്തെ ഒരു കാരണം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മതം പഠിക്കുന്നത് എന്നതിനുള്ള കാരണം, നമ്മൾക്ക് അമൽ ചെയ്യാനാണ്. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ശരിയാവണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിച്ചത്, നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തണം. يا ايها الذين امنوا لما تقولون ما لا تفعلون كبر مقتا عند الله ان تقولوا ما لا تفعلون. നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമാണ്, അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്ന കാര്യമാണ്. നമ്മൾ പറയുക അത് നമ്മുടെ ജീവിതത്തിലില്ല, നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിലില്ല, അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന, അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. നമ്മൾ പഠിച്ചതും നമ്മൾ പറയുന്നതും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? വളരെ ഗുരുതരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറർതു ലൈലത ഉസ്രിയ ബിഹി അലാ ഖൗമിൻ തുഖറദു ബിശിഫാഉഹും ബിമഖാരീള മിന്നാർ. ഇസ്രായേൽ യാത്രയിൽ, മിഅ്റാജിന്റെ സമയത്ത്, ഇസ്രായേൽ യാത്രയിൽ, രാത്രി സഞ്ചാരത്തിന്റെ യാത്ര, ഇസ്രാഉം മിഅ്റാജും, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാഴ്ചകൾ കാണിക്കപ്പെട്ടു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ചില കാഴ്ചകളാണ്, ചില ആളുകളുടെ ചുണ്ടുകൾ ഇങ്ങനെ കത്രികൾ കൊണ്ട് കത്രിക്കപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാഉലാ, ആരാണ് ഇവർ? ചുണ്ടുകൾ കത്രികൾ കൊണ്ട് കത്രിക്കപ്പെടുന്ന ആളുകളുടെ ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലിന് ലഭിച്ച മറുപടി, ദുനിയാവിലെ പ്രഭാഷകന്മാരാണ്, ദുനിയാവിൽ പ്രസംഗിച്ചു നടന്നവരാണ്. അവർ ജനങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നു, ജനങ്ങളോട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്മ പുണ്യം കൽപ്പിച്ചിരുന്നു. പക്ഷേ സ്വന്തത്തിന്റെ കാര്യം അവർ മറന്നു, മറ്റുള്ളവർക്ക് നല്ല ഉപദേശമായിരുന്നു, പക്ഷെ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധ കാണിച്ചിരുന്നില്ല. ഹറാമുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല. വാജിബാത്തുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർ ജനങ്ങളെ ഉപദേശിച്ചിരുന്നു. അങ്ങനെയുള്ള ഖുതബാഉ അഹ്ലി ദുനിയ, ദുനിയാവിന്റെ പ്രഭാഷകന്മാർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറുപടി. മറുപടി ഈ രൂപത്തിൽ ചുണ്ടുകൾ കത്രിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥ. അപ്പോ നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞു, അലന്നാസി അയതഅല്ലമു, ഓരോ ആളുകൾക്കും പഠിക്കൽ നിർബന്ധമാണ്, പഠിക്കണം. ഫൈദാ അലിമു, അവൻ പഠിച്ചു കഴിഞ്ഞാൽ, ഫഅലൈഹിമുൽ അമൽ, അവർ അമലാക്കണം. പഠിച്ച പിന്നെ അമലാക്കണം, പഠിക്കൽ അവർക്ക് അനിവാര്യമാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എത്ര എത്ര മഹാന്മാരായ സലഫുകൾ ഇതിനെ പഠിച്ചത് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ അവസ്ഥ വളരെ നല്ല രൂപത്തിൽ, വളരെ വളരെ ഭംഗിയായ രൂപത്തിൽ സലഫുകൾ വിശദീകരിച്ചത് കാണാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ് റഹിമഹുള്ള പറഞ്ഞു, ഇൽമുൽ മുനാഫിഖി ഫി ഖൗലി, മുനാഫിഖിന്റെ ഇൽമു എന്ന് പറയാൻ അവരുടെ വർത്താനത്തിൽ ഉണ്ടാകുള്ളൂ, വർത്താനത്തിൽ അയാൾ ഭയങ്കര ആലിമായിരിക്കും. വഇൽമുൽ മുഅ്മിനി ഫി അമലി, എന്നാൽ സത്യവിശ്വാസിയുടെ അറിവ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ അമലിൽ ഉണ്ടാകും, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ് റഹിമഹുള്ള പറഞ്ഞത് കാണാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രയും നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടും, നമ്മൾക്ക് പുതിയ പുതിയ പല നമ്മൾക്ക് പഠിക്കാത്ത നമുക്ക് അറിയാത്ത ഒരുപാട് ഒരുപാട് പുണ്യം ലഭിക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താം. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ശരിയാവണ്ണം ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കണം. ഉദാഹരണം നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ചെയ്യേണ്ട ഇബാദത്താണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരത്തിൽ തെറ്റുണ്ടാകും. അള്ളാഹു തആല സ്വീകരിക്കാത്ത രൂപത്തിൽ അതിന്റെ കൃത്യമായ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അതൊക്കെ നഷ്ടപ്പെട്ട രൂപത്തിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മളത് പഠിച്ചിട്ടില്ല. നമുക്കറിയാം ഹദീസുൽ മുസീഇ സ്വലാത്തഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹദീസ്, നിസ്കാരം തെറ്റിച്ചു ചെയ്തു, നിസ്കാരം വളരെ മോശമായിട്ട് ചെയ്ത ഒരു വ്യക്തിയുടെ സംഭവം ഹദീസിൽ കാണാം. ഹദീസുൽ മുസീഇ സ്വലാത്തഹു, ഹദീസിന്റെ പേരെങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമസ്കരിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സംഭവം. അദ്ദേഹം നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം റസൂലിന്റെ അടുത്ത് വന്നു, റസൂൽ അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസല്ലി, നീ പോയി വീണ്ടും നമസ്കരിക്കും. ഫൈന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. പക്ഷേ അയാൾ നിസ്കരിച്ചിട്ടുണ്ട് ചില കോലത്തിൽ, ആ നിസ്കാരം ശരിയായിട്ടില്ല. റസൂൽ പറഞ്ഞു, ഇർജി ഫസല്ലി ഫൈന്നക ലം തുസല്ലി, അയാൾ വീണ്ടും നിസ്കരിച്ചു. വീണ്ടും റസൂൽ പറഞ്ഞു, നീ പോയി വീണ്ടും നിസ്കരിക്കും, നിസ്കരിച്ചിട്ടില്ല. മൂന്നാമത് റസൂൽ പറഞ്ഞു, ഇർജി ഫസല്ലി ഫൈന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല, നീ വീണ്ടും നിസ്കരിക്കും. എന്താ അവിടെ സംഭവിച്ചത്? അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അയാൾ നിസ്കാരം ശരിയായിട്ടില്ല. എന്തുകൊണ്ട് അയാൾക്ക് നമസ്കാരം ശരിയായില്ല? അയാൾക്ക് അതിനെ കുറിച്ച് അറിവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുവരെയും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. നമ്മുടെ നമസ്കാരത്തിന്റെയൊക്കെ ഗോലെന്താ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന പല ഇബാദത്തുകളും നമ്മൾക്ക് അറിവില്ലെങ്കിൽ, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ, ആ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണ്ടല്ല, അതതിന്റെ രൂപത്തിലല്ല ചെയ്തതെങ്കിൽ. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി, അതിനുള്ള മറുപടി, നമ്മൾ പഠിക്കുന്നത് നമ്മൾ അമൽ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന അമലുകൾ കൃത്യമായ രൂപത്തിലാകാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, എന്തിനാണ് നമ്മൾ മതം പഠിക്കുന്നത്? അത് നമ്മൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. മതം പഠിക്കുക എന്നുള്ളത് വാജിബാണ്, ഫർളാണ്. ആരാ പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ, തലബുൽ ഇൽമി സുന്നത്തുൻ എന്നല്ല പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീദത്തുൻ, ഓരോ മുസ്ലിമിനും തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമും, കുല്ലു മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമും അതിൽ പെട്ടു. അതിൽ സാധാരണക്കാരൻ, കച്ചവടക്കാരൻ, ഒരുപാട് പ്രായമുള്ളവൻ, പ്രായമായിട്ട് മുസ്ലിമായ ഒന്നൊന്നും അതിൽ വ്യത്യാസം, എല്ലാ മുസ്ലിമും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും ഫരീളത്ത് ഫർളാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ഫർളായിട്ടുള്ള പഠനം? അതുള്ള മക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ള ഫർളു ഐൻ, ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫർളുൽ കിഫായ, നാട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾ പഠിച്ചാൽ മറ്റുള്ളവരുടെ ബാധ്യത തീരുന്ന പഠനം, ഈ രണ്ട് നിലക്കൊണ്ട് പഠനം. പക്ഷേ ഫർദു ഐൻ, ഫർദു ഐനിയുൻ, ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട പഠനം, അതിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ഒരാളും ഒഴിവല്ല, എല്ലാവരും പഠിച്ചിരിക്കണം. അത് ഏത് സാധാരണക്കാരനാണെങ്കിലും, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ കാര്യമായി ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ സമൂഹത്തിൽ തീരെ ദർജയില്ലാതെ ജീവിക്കുന്ന ആളുകൾ പോലും അവർ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. എന്തൊക്കെയാണ് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യം? അത് കൃത്യമായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇഅ്തിഖാദിൽ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ എല്ലാവരും പഠിക്കണം, വിശ്വാസ കാര്യങ്ങൾ. രണ്ടാമത് വാജിബാത്തുകൾ, നിർബന്ധമായി നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട നിർബന്ധ കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. നമസ്കാരം, അത് എല്ലാവർക്കും നിർബന്ധമാണ്, എല്ലാവരും അതിനെ കുറിച്ച് പഠിക്കണം. നിസ്കാരം എങ്ങനെയെന്നുള്ള എല്ലാവരും പഠിക്കണം. നോമ്പ് എല്ലാവരും പഠിക്കണം, നോമ്പ് നിർബന്ധമായിട്ടുള്ള എല്ലാ ആളുകളും പഠിക്കണം. സക്കാത്ത് നിർബന്ധമാകുന്ന രൂപത്തിലേക്ക് ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അയാൾ ആ സക്കാത്തിനെ കുറിച്ച് പഠിക്കണം, നിർബന്ധമാണ് അയാൾക്കത്. ഹജ്ജ്, ഹജ്ജിനുള്ള എല്ലാ ഷറത്തും അയാൾക്ക് യോജിച്ചു വന്നു, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ എല്ലാ സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, എല്ലാ നിലക്കും അയാൾക്ക് യോജിച്ച് അയാൾ ഹജ്ജിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അങ്ങനെ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, വാജിബാത്തുകൾ, നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പഠിക്കണം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞതുപോലെ നമ്മൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കണം. അതിൽ നിന്നൊരു ഫായിദ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രസിദ്ധമായ തത്വമാണ്. മാ വജബ അലൈക അമലു വജബ അലൈക തഅല്ലുമുഹു, നിനക്ക് എന്താണോ നിർബന്ധമായി ചെയ്യേണ്ടത് അതൊക്കെ നീ പഠിച്ചിരിക്കലും നിർബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി അല്ലാഹു തആല നിർബന്ധമാക്കിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ പഠിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ, നിർബന്ധമായി ഒഴിവാക്കേണ്ട ഹറാമുകളെ കുറിച്ച് പഠിക്കണം. നമ്മളെ ബാധിക്കുന്ന തിന്മകൾ ഉണ്ടാകും, നമ്മുടെ നാട്ടിലുള്ള തിന്മകൾ, നമ്മൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള തിന്മകൾ, അതിനെക്കുറിച്ച് എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കണം. ഇവിടെ കള്ളുകൂടി നടക്കുന്നുണ്ട്, കള്ളുകൂടി ഹറാമാണെന്നുള്ള കാര്യം അവൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത തിന്മകളുണ്ട്, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കൽ നിർബന്ധമല്ല. നമ്മൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള ഏതൊക്കെ ഹറാമുകളുണ്ടോ ആ ഹറാമുകളെ കുറിച്ച് ഏത് സാധാരണക്കാരനും പഠിക്കൽ നിർബന്ധമാണ്. അതാണ് പഠിക്കൽ നിർബന്ധമായിട്ടുള്ള അവസ്ഥ. അഞ്ചാമത്തെ കാര്യം അതാണ്, നമ്മൾ എന്തിനു വേണ്ടി പഠിക്കുന്നു, പഠനം എന്നുള്ളത് നിർബന്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ആറാമത്തെ ഒരു കാര്യം, നമ്മൾ പഠിക്കുന്നത്, മതം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലുള്ള ഏത് കാലത്തിൽ ഉണ്ടാകുന്ന, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്ന ഫിത്നകളും ഷെറുകളും, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യതി അലൈക്കും സമാനുൻ ഇല്ലല്ലദി ബഅദഹു ഷെറുൻ മിൻഹു. ഖിയാമത്ത് നാൾ അടുക്കും തോറും ഷെറുകൾ, തിന്മകളും ഫിത്നകളും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന രൂപത്തിലാകൂല ഈ വർഷം, അതിനേക്കാൾ തിന്മകളും ഷെറുകളും ഫിത്നകളും ഉണ്ടാകും. അടുത്ത വർഷം അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും. ഓരോ വർഷം കഴിയും തോറും തിന്മകളും അതുപോലെ തന്നെ ഫിത്നകളും അതുപോലെ തന്നെ ഫസാദുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന മുമ്പ് ഇല്ലാത്ത ഫിത്നകൾ, അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ദീനിനെ ബാധിക്കുന്ന ഫിത്നകൾ, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് ആ ഫിത്നകൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരം ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹുവിന്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് നന്മയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. വകുന്തു അസ്അലുഹു അനി ശർരി, പക്ഷേ ഞാൻ റസൂലിനോട് ചോദിക്കാറുള്ളത് ഷെറിനെ കുറിച്ചാണ്, തിന്മയെ കുറിച്ചും ഫിത്നയെ കുറിച്ചുമാണ്. മഖാഫത്ത് അൻ യുദ്രികനി, എന്നെ ബാധിക്കുമെന്ന് പേടിച്ചത് കാരണത്താൽ. എന്താണ് ഫിത്ന, എന്താണ് ഷെറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അത് ബാധിക്കും. അപ്പൊ നമ്മൾ മതം പഠിക്കുന്നതിന്റെ കാരണം ഫിത്നകളും ഷെറുകളും ധാരാളമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പഠിച്ചവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം, ദീനിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വചനം, ഇന്ന ഹാദിൽ ഫിത്ന, ഫിത്ന എന്ന് പറഞ്ഞാൽ, ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ, ഇദാ അഖ്ബറത് അറഫഹ കുല്ലു ആലിം, ആ ഫിത്ന വന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് അത് മനസ്സിലാക്കും, അറിവുള്ളവർക്ക് അത് മനസ്സിലാക്കും, അത് ഫിത്നയാണ്, അവർ അതിൽ നിന്ന് മാറി നിൽക്കും. വൈദാ അദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ, അത് പോയാൽ, ആ തിന്മ സംഭവിച്ചു കഴിഞ്ഞാലാണ് ജനങ്ങൾക്ക് മനസ്സിലാകുക, ജാഹിലുകളായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുക ഇതൊരു ഫിത്നയായിരുന്നു എന്നുള്ളത്. പക്ഷെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കും, അത് ഫിത്നയാണ്, അതിൽ ഇടപെടാൻ പാടില്ല, അതിൽ നിന്ന് മാറി നിൽക്കണം. അതുകൊണ്ട് നമ്മൾ മതം പഠിക്കുന്നതിന്റെ കാരണം ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതുപോലെ തന്നെ ആറാമത്തെ കാരണം, ഏഴാമത്തെ കാരണം, എന്തിനാണ് നമ്മൾ മതം പഠിക്കുന്നത് എന്നതിനുള്ള ഉത്തരമായി ഏഴാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ, നാളെ ഖബറിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം, റബ്ബുക വമൻ നബിയുക വമ ദീനുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്. ആ ചോദ്യത്തിന് മറുപടി നമ്മൾ എല്ലാവരും ഇപ്പൊ വളരെ എളുപ്പത്തിൽ മറുപടി പറയും. പക്ഷെ ആർക്കാണ് നാളെ ആ ഖബറിൽ മലക്കുകളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പറ്റുക? മർറബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയ റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ റബ്ബി അള്ളാന്ന് പറയാൻ പറ്റുള്ളൂ. റബ്ബിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, ആരാണ് റബ്ബ് എന്നത് പഠിച്ചിട്ടില്ല, അയാൾക്ക് റബ്ബി അള്ളാന്ന് പറയാൻ പറ്റൂല. മൻ നബിയുക എന്ന് ചോദിക്കും, നബിയി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയണമെങ്കിൽ ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വമാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ദീൻ ഏതാണ്, ദീനി അൽ ഇസ്ലാം എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ചോദ്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഉസ്മ റളിയല്ലാഹുവിന്റെ സംഭവം നമുക്കറിയാം. ഉസ്മ റളിയല്ലാഹുവിന് ഖബർ കണ്ട കരയും. കാരണം ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അതിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് വളരെ എളുപ്പമാണ്. ആ ഖബറിൽ ശിക്ഷയിൽ ഖബറിൽ നിന്ന് ആരെങ്കിലും പരാജയപ്പെട്ടാൽ അതിനുശേഷമുള്ളത് വളരെ ഗുരുതരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാറായിതു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബർ അഫ്ളഉ മിൻഹു. ഞാൻ കണ്ട കാഴ്ചകളിൽ വെച്ച് ഏറ്റവും ദുർഘടമായ കാഴ്ച ഖബറിലെ കാഴ്ചയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എങ്കിലാണ് നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഖബർ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അള്ളാഹു തആല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. എന്തിനാണ് നമ്മൾ മതം പഠിക്കുന്നത് എന്നതിനുള്ള ചില ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, الدنيا ملعونه ملعون ما فيها. الحديث ശരിക്കും ശ്രദ്ധിക്കണം. ദുനിയാവ് ആക്ഷേപിക്കപ്പെട്ടതാണ്. മൽഊൻ എന്ന് പറഞ്ഞാൽ الدنيا ملعونه എന്ന് പറഞ്ഞാൽ മذمومه എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ള ആളുകൾ വിശദീകരിച്ചത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെട്ടതാണ്. ملعون ما فيها, ആ ദുനിയാവിലുള്ളതൊക്കെ ആക്ഷേപിക്കപ്പെട്ടതാണ്. ദുനിയാവിനെ മൊത്തത്തിൽ അല്ലാഹു ആക്ഷേപിച്ചു, എന്നിട്ട് ചില കാര്യങ്ങളെ മാറ്റി നിർത്തി. ഇല്ലാ ദിക്റല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അതിനെ അള്ളാഹു ആക്ഷേപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാം ആക്ഷേപിച്ചിട്ടില്ല. ദിക്റുല്ലാഹ് വമാ വാലാഹു, വമാ വാലാഹു എന്ന് പറഞ്ഞതിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയും, ഈ ദുനിയാവിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനൊന്നും അള്ളാഹു ആക്ഷേപിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം, ദിക്റുല്ലാഹ് അള്ളാഹുവിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അള്ളാഹുവിനെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പള്ളി എന്നുള്ളത്. അതുപോലെ സത്യവിശ്വാസികൾ, അള്ളാഹുവിനെ സ്മരിക്കുന്നവർ സത്യവിശ്വാസികളാണ്. ഇങ്ങനെയുള്ള ആ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവയൊന്നും ആക്ഷേപിക്കപ്പെട്ടതല്ല. വആലിമൻ വമുതഅല്ലിമൻ, ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞ മറ്റു രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ പഠിച്ചവരും പഠിക്കുന്നവരുമാണ്. ദുനിയാവ് മൊത്തം ആക്ഷേപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിൽ അള്ളാഹുവിന്റെ ദിക്ർ, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ ദിക്റുള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിനെ അള്ളാഹു മാറ്റി നിർത്തിയ കൂട്ടത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയത് കൂട്ടത്തിൽ, വആലിമൻ വമുതഅല്ലിമ, പഠിക്കുന്ന ആളുകളെയും പഠിച്ച ആളുകളെയും അതിൽ നിന്ന് മാറ്റി നിർത്തി. അള്ളാഹുവിന്റെ ആക്ഷേപം, അല്ലെങ്കിൽ ദുനിയാവ് ആക്ഷേപിച്ച കൂട്ടത്തിൽ, ആക്ഷേപിക്കപ്പെട്ട കൂട്ടത്തിൽ, ദുനിയാവിൽ ആക്ഷേപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നവരാകണം, ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ നമ്മൾക്ക് ഈ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അതാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ മതം പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, മതം പഠിക്കുന്നതിന് ഒരുപാട് 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 ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞതും അതിന് പുറമെയുള്ള ഒരുപാട് പുണ്യങ്ങൾ, ഒരുപാട് ഫളായിലുകൾ, ഒരുപാട് ഫവായിദുകൾ, നേട്ടങ്ങളും മഹത്വങ്ങളും ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 40 കൂടുതൽ ആയാത്തുകളും ഹദീസുകളിൽ തന്നെ 40 കൂടുതൽ ഹദീസുകളും ഈ വിഷയത്തിൽ അതിന്റെ ശ്രേഷ്ഠതയായി വന്നിട്ടുണ്ട്. മതം പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠത ഒക്കെ നമുക്ക് ലഭിക്കും നമ്മൾ മതം പഠിക്കാൻ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫദ്ലുൽ ഇൽമി ഖൈറു മിൻ ഫദ്ലുൽ ഇബാദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസാണ്, ഇന്ന ഫദ്ലുൽ ഇൽമി ഖൈറു മിൻ ഫദ്ലുൽ ഇബാദ. ഇബാദത്തിന്റെ ശ്രേഷ്ഠതയേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്, ഇബാദത്തിന്റെ മഹത്വത്തെക്കാൾ മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഇൽമിന്റെ ശ്രേഷ്ഠത. ഇബാദത്തിൽ പെട്ടതാണ് ഇൽമ്, തലബുൽ ഇൽമ്. അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകളെ അപേക്ഷിച്ച് ഇൽമ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠകരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞു, വഖുർ റബ്ബി സിദ്നി ഇൽമ. റസൂലിനോട് പറയാൻ പറയും, റബ്ബി സിദ്നി ഇൽമ, റബ്ബെ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്ക തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. നീ പറയണം റബ്ബി സിദ്നി ഇൽമ. സൂറത്തു ത്വഹയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞു, ഫലൗ കാന ശൈഉൻ അശ്റഫ മിനൽ ഇൽമ്, ഇൽമിനേക്കാൾ മഹത്തരകരമായിട്ടുള്ളൊരു കാര്യം മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇൽമിനേക്കാൾ ശ്രേഷ്ഠകരമായ മഹത്തരമായ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ലഅമറല്ലാഹു തആല നബിയഹു അയ്യസ് അലഹുൽ മസീദ മിൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂൽ അള്ളാഹു കൽപ്പിക്കുമായിരുന്നു. ഇൽമിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂൽ വർദ്ധിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇൽമ് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇൽമിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊന്നുണ്ടെങ്കിൽ അള്ളാഹു റസൂലിനോട് കൽപ്പിക്കാമായിരുന്നു, നീ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഇൽമിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുള്ള വിശദീകരിച്ചതിന്റെ താല്പര്യം. അപ്പൊ പഠനം എന്നുള്ളത് ഇരുപത് മതപഠനം എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന നടത്തം, അതിനുവേണ്ടിയുള്ള യാത്ര, അതിനുവേണ്ടിയുള്ള ഇരുത്തം, അതൊക്കെ ശ്രേഷ്ഠകരമാണ്. അതിനൊക്കെ ഫളലുകൾ വേറെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ മതപഠനത്തിന്റെ വിഷയത്തിൽ നമ്മൾ പ്രാലസത കാണിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഉറക്കഴിച്ചാൽ അതിന് പുണ്യമാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനവും സാമ്പത്തികമായിട്ടുള്ള അധ്വാനവും ഇതൊക്കെ ചെലവഴിച്ചാൽ അതിനൊക്കെ പുണ്യമാണ്. അപ്പൊ നമ്മളെല്ലാവരും അതിന് തയ്യാറാക്കണം. അതിനുള്ളൊരു അവസരം ഈ പള്ളിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ഇൻഷാല്ലാഹ്. അതിന് പ്രായം തടസ്സമല്ല, ആർക്കും ഒന്ന് പഠിക്കാം. മൂന്ന് ക്ലാസ്സുകളാണുള്ളത്, തീരെ അറിയാത്ത ആളുകൾ, കുറച്ചുകൂടി കൂടുതൽ അറിയുന്ന ആളുകൾ, കുറച്ചുകൂടി നന്നായി അറിയുന്ന ആൾ, മൂന്ന് വിഭാഗമായി തിരിച്ച്, ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളും അതുപോലെ തന്നെ ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അറിയാത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാണ്. ആർക്കും വരെ പ്രായത്തിന് തടസ്സമല്ല. നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ പ്രായമായിരിക്കും തടസ്സം, അതിന്റെ തടസ്സമല്ല. നമ്മുടെ കച്ചവടത്തിന് തടസ്സമാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ 168 മണിക്കൂറാണുള്ളത്, അതൊരു 4 മണിക്കൂർ എല്ലാ വെള്ളിയാഴ്ചയും അസറിന് ശേഷം ഇശാഅ് വരെ ഒരു 4 മണിക്കൂർ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. 168 മണിക്കൂറിൽ 4 മണിക്കൂർ, അതിന്റെ 42 ഒരു ഭാഗമാണ്, അതാണ് നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി ചെലവാക്കുന്നത്. അത് ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ഇവിടെ പഠിക്കാൻ വേണ്ടി ആളെ കൂട്ടുമല്ല. നിങ്ങൾക്ക് വിശ്വസനീയമായ മതം കൃത്യമായ രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏത് മേഖലയിൽ പോയിട്ടും കൃത്യമായി പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം വക്രതയില്ലാതെ, വളച്ചുകെട്ടില്ലാതെ, മറച്ചു വക്കലില്ലാതെ പഠിപ്പിക്കുന്ന മറ്റു സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ പഠിക്കാത്തവരാകരുത്. നമ്മളൊക്കെ മുച്ചാലിവുകളാകണം. നമ്മളെല്ലാവരും മതം പഠിക്കുന്നവരാകണം. എഴുത്തറിയുന്ന ആളുകളുണ്ട്, പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്. നമ്മുടെ ബിസിനസിന്റെ കാര്യമൊക്കെ നമ്മൾ വൃത്തിയായി എഴുതി വെക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എഴുതി പഠിക്കണം, തുടങ്ങുക. അതിന് പ്രായൊരു തടസ്സമല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിച്ചത് എത്ര ഏത് കാലം തുടങ്ങിയത്? അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് മുതലാണ്. അങ്ങനെയുള്ള സഹാബത്തൊക്കെ വളരെ വൃദ്ധനായിട്ടുള്ള, അല്ലെങ്കിൽ വയസ്സന്മാരായിട്ടുള്ള സഹാബിമാരുണ്ട്. അവരൊക്കെ അവരുടെ പഠനം തുടങ്ങിയത് അവർ മുസ്ലിം ആയത് മുതലാണ്. നമ്മുടെ കച്ചവടത്തിന് തടസ്സമാകാൻ പാടില്ല. നമ്മുടെ വിനോദവും കളിയും അതിന് തടസ്സമാകാൻ പാടില്ല. നമ്മുടെ ഭൗതിക പഠനം അതിന് തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മതം പഠിക്കണം. അത് കൃത്യമായ സോയിസിൽ നിന്ന് തന്നെ പഠിക്കണം. അതിനുള്ള സൗകര്യം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ, ആ സ്ത്രീകളും പുരുഷന്മാരൊക്കെ അതിൽ പങ്കുചേരാവുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനാണ് പഠിക്കുന്നത്. അള്ളാഹുവിന്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. വേറൊരു ഉദ്ദേശമില്ല. അതിന് പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ഈ പള്ളിയിൽ നിന്നല്ല, നമ്മൾക്ക് പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി അതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ദീൻ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ രോഗം അല്ലാഹു തആല ശിഫ നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.